അധ്യായം 69 ഒലിവുമലയിൽ. വിശുദ്ധ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 5-38. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. മത്തായി 23:38 എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ പരീശന്മാരെയും പ്രമാണികളെയും ഭയാചികിതരാക്കി തീർത്തു. തങ്ങൾ ഇതിൽ തൽപരരല്ല എന്ന പരീശന്മാരും പ്രമാണികളും ഭാവിച്ചെങ്കിലും ഈ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരുന്നു. അദൃശ്യമായ ഏതോ ഒന്ന് അവരെ ഭയപ്പെടുത്തിയതുപോലെ തോന്നി. യഹൂദജാതികളുടെ പ്രശംസയായ ജെറുസലേം ദേവാലയം വേഗത്തിൽ നാശനഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമായി തീരുവാൻ പോവുകയാണോ? ശിഷ്യന്മാരും വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഭയമുള്ളവരായിരുന്നു. കർത്താവിനോടുകൂടെ ശിഷ്യന്മാർ ദൈവാലയം വിട്ടു പോകുമ്പോൾ ദൈവാലയത്തിൻ്റെ സൗന്ദര്യവും ഭംഗിയും കാണുവാൻ അവർ യേശുവിനെ കാണിച്ചു. ദൈവാലയത്തിൻ്റെ കല്ലുകൾ ശുദ്ധമായ മാർബിൾ കല്ലുകളായിരുന്നു. തൂവെണ്മ വെട്ടിത്തിളങ്ങിയ ആ കല്ലുകൾ ചിലത് അസാമാന്യ വലിപ്പമുണ്ടായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ പടയാളികളുടെ ആക്രമണത്തെ അതിജീവിച്ച ഒന്നായിരുന്നു മതിലിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ മനോഹരമായ ശില്പചാതുരി അതിനെ കരയിൽ നിന്ന് വെട്ടിയെടുത്ത ഒറ്റക്കല്ലെന്ന പോലെ തോന്നിപ്പിക്കുമായിരുന്നു. ഇത്രയും ശക്തമായ മതിലിനെ എങ്ങനെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് ശിഷ്യന്മാർ സംശയിച്ചു. അത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവാലയത്തിൻ്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരാൽ തിരസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ മനസ്സിലെ വിചാരങ്ങൾ എന്താ? തൻ്റെ മുമ്പിൽ കാണപ്പെട്ട ദൃശ്യം ഹൃദയാവർജകമായിരുന്നു. എങ്കിലും യേശു ദുഃഖിതനായിരുന്നു. ദൈവാലയം സത്യത്തിൽ മനോഹരമായിരുന്നു. ഈ മതിലുകളെ തകർക്കുക അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന് യേശു പറഞ്ഞു. ഒരു വലിയ ജനക്കൂട്ടത്തോടെയാണ് യേശു സംസാരിച്ചത്. എന്നാൽ ഒരു മലയിലെ കർത്താവ് തനിച്ചായിരുന്നപ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിൻ്റെ ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. തൻ്റെ വരവും ജെറുസലേമിൻ്റെ നാശവും വെവ്വേറെ കാണിച്ചുകൊണ്ട് യേശു ഉത്തരം നൽകിയില്ല. ഈ രണ്ട് സംഭവങ്ങളെയും യേശു ഒന്നായി വിവരിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരോട് സംസാരിച്ചത്. താൻ കണ്ടതുപോലെ ഭാവി കാര്യങ്ങളെ ശിഷ്യന്മാർക്ക് തുറന്നു കാണിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് വഹിപ്പാൻ കഴിയുകയില്ലായിരുന്നു. ശിഷ്യന്മാർ അവയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ കരുണയിൽ ഈ രണ്ട് സംഭവങ്ങളെ ജെറുസലേമിൻ്റെ നാശത്തെയും ലോകാവസാനത്തെയും സംയോജിപ്പിച്ചു. ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യേശു വിവരിച്ചപ്പോൾ തൻ്റെ വാക്കുകൾ ഭാവിയിൽ ഭൂമിക്ക് വരാൻ പോകുന്ന അന്തിമമായ നാശത്തെപ്പറ്റി വിവരിച്ചു. താൻ ഭൂമിയെ അഗ്നി കൊണ്ട് നശിപ്പിക്കുന്ന നാളിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തുകയും അതിലുള്ള ഹിതന്മാരെ മൂടിവെക്കാതിരിക്കുകയും ചെയ്യുന്ന നാളിനെക്കുറിച്ചും കർത്താവ് സംസാരിച്ചു. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ഇത് വെളിപ്പെടുത്തിയത്, ലോകചരിത്രത്തിൻ്റെ അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഇത് ആയിരുന്നു. ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. യഹൂദജാതിയുടെ വിടുതലിൻ്റെ നാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമെന്ന അവകാശവാദത്തിനായി അനേകം കള്ളക്രിസ്തുക്കൾ പ്രത്യക്ഷപ്പെടുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ വാക്കുകൾ നിറവേറി. ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിനും ജെറുസലേമിൻ്റെ ഉപരോധത്തിനും ഇടയ്ക്ക് അനവധി കള്ളക്രിസ്തുക്കൾ പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിൻ്റെ അന്ത്യനാളുകളിൽ ജീവിച്ചിരുന്നവർക്കും കൂടെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജെറുസലേമിൻ്റെ നാശത്തിനു മുമ്പ് നടമാടിയിരുന്ന അതേ വഞ്ചനകൾ യുഗങ്ങളായി തുടർന്നു പോയിരിക്കുകയാണ്. അത് ഭാവിയിലും തുടരും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജെറുസലേമിൻ്റെ നാശത്തിനു മുമ്പായി മനുഷ്യർ മേൽക്കോയ്മകൾക്ക് വേണ്ടി മത്സരിച്ചു. ഭരണാധികാരികൾ കൊല്ലപ്പെട്ടു. അടുത്ത അവകാശങ്ങളും വധിക്കപ്പെട്ടു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും സർവ്വസാധാരണമായിരുന്നു. അത് സംഭവിക്കേണ്ടതിന് തന്നെ. എന്നാൽ അത് യഹൂദരാഷ്ട്രത്തിൻ്റെ ഒരു അവസാനമല്ല. യേശു പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഈ അടയാളങ്ങൾ റബിമാർ കാണുമ്പോൾ ഇസ്രായേലിനെ അടിമത്തത്തിൽ പാർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ജാതികളുടെ മേൽ വന്നിരിക്കുകയാണെന്ന് അവർ പറയും. ഈ അടയാളങ്ങൾ മെസ്സിയായുടെ വരവിൻ്റെ സൂചനകളാണെന്ന് റബിമാർ പറയുമെന്ന് ക്രിസ്തു പറഞ്ഞു. ക്രിസ്തു തുടർന്ന് പറഞ്ഞു, വഞ്ചിക്കപ്പെടരുത്. ജനം തത്വങ്ങളിലേക്ക് മാത്രം നോക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കേണ്ടതിന് അവർ അനുദപിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തിട്ടില്ല. അടിമത്തത്തിൽ നിന്നുള്ള തങ്ങളുടെ മോചനത്തിൻ്റെ സൂചനകളായി അവർ വ്യാഖ്യാനിക്കുന്ന അടയാളങ്ങൾ അവരുടെ നാശത്തിൻ്റെ അടയാളങ്ങളെന്ന് കർത്താവ് പറഞ്ഞു. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളിൽ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികൾ ഈ കഷ്ടതകളെല്ലാം അനുഭവിച്ചു. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂരന്മാരായ പീഡകന്മാർ സ്തേവാനോസ്, യാക്കോബ് തുടങ്ങിയ ക്രിസ്തീയ വീരന്മാരെ കൊല ചെയ്തു തങ്ങളുടെ ഉദ്ദേശം നിവർത്തിച്ചു. യഹൂദജനം മാനസാന്തരപ്പെടുവാൻ ഒരു സന്ദർഭം കൂടെ കൊടുത്തു. തൻ്റെ വിശ്വസ്ത സാക്ഷികളിലൂടെ ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി. അവരുടെ ബന്ധനവും വിചാരണയും കാരാഗ്രഹവാസവും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നല്ല മാർഗങ്ങളായിരുന്നു. വിധികർത്താക്കൾ അവർക്ക് വധശിക്ഷ നൽകി. ലോകം ഈ ഭക്തന്മാർക്ക് യോഗ്യമായിരുന്നില്ല. ദൈവജനത്തെ കൊല ചെയ്യുന്നതിലൂടെ ആ ദുഷ്ടന്മാർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയായിരുന്നു. ഈ ക്രൂരതകൾ വീണ്ടും ആവർത്തിക്കപ്പെടും. മതസ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുന്ന നിമിഷങ്ങൾ ഇനിയും ഉണ്ടാകും. ദൈവകൽപ്പനകളെ മനുഷ്യർ മാറ്റിമറിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ മനസാക്ഷിയെ നിയന്ത്രിക്കുവാൻ പീഡകന്മാർ ശ്രമിക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ ആരംഭം ഇട്ടു തുടങ്ങി. അവരുടെ കഴിവിൻ്റെ പരമാവധി ദൈവകൽപ്പനയ്ക്കെതിരായും ദൈവജനത്തിനെതിരായും പ്രവർത്തിക്കും. തൻ്റെ വിശ്വസ്ത സാക്ഷികൾക്ക് വേണ്ടി ദൈവം ഇടപെടും. പീഡനം നടക്കുമ്പോൾ അത് കാണുന്നവർ ഒന്നുകിൽ ക്രിസ്തുവിനെ വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായി തീരുമാനം എടുക്കും. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവരോട് അനുഭാവപൂർവ്വം ഇടപെടുന്നവർ ക്രിസ്തുവിനോട് തങ്ങൾക്കുള്ള ബന്ധം കാണിക്കുന്നു. സത്യത്തിൻ്റെ തത്വങ്ങൾ തങ്ങൾക്കെതിരാകുന്നതുകൊണ്ട് അനേകർ തെറ്റിപ്പോകുന്നു. ഒരിക്കൽ തങ്ങൾ ഉയർത്തിക്കാട്ടിയ വിശ്വാസത്തിൽ നിന്ന് അനേകർ വിശ്വാസത്യാഗികളായി വീണുപോകുന്നു. വൻ പരീക്ഷാകാലങ്ങളിൽ അനേകർ വിശ്വാസം വിട്ടുപോകും. തങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കള്ളസാക്ഷ്യം പറയുകയും സ്വന്തം സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ ഇവയിങ്ങനെയുള്ളവയെല്ലാം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഒരു അടയാളം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. ആ നാശത്തിൽ നിന്ന് എപ്രകാരം രക്ഷിക്കപ്പെടണമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. സൈന്യങ്ങൾ ജെറുസലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടിൻപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരുന്നതിലെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേം നാശത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജനമനുസരിക്കേണ്ട മുന്നറിയിപ്പായിരുന്നു ഇത്. ക്രിസ്ത്യാനികൾ ഈ മുന്നറിയിപ്പിനെ അനുസരിച്ചു. ആ നഗരം നശിച്ചപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും പട്ടുപോയില്ല. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ശബ്ബത്തിനെ സൃഷ്ടിച്ചവന് അതിനെ ക്രൂശിൽ തറച്ച് നീക്കിയില്ല. ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ശബ്ബത്തിൻ്റെ പ്രസക്തി അവസാനിച്ചില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞിട്ടും ശബ്ബത്ത് വിശുദ്ധമായി ആചരിക്കപ്പെടും. തങ്ങളുടെ ഓടിപ്പോക്ക് ശബ്ബത്ത് ദിവസത്തിൽ വരാതിരിപ്പാൻ ക്രിസ്തു ശിഷ്യന്മാർ 40 വർഷം മുമ്പ് തന്നെ പ്രാർത്ഥന ആരംഭിക്കേണ്ടതുണ്ടായിരുന്നു. ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്നും അതിലും വലിയ സംഭവത്തിലേക്ക് ക്രിസ്തു കടന്നു. ദൈവപുത്രൻ മൗത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗം ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലായി അന്ധകാരത്തിൻ്റെ നീണ്ട നൂറ്റാണ്ട് കടക്കുന്നത് ക്രിസ്തു ദർശിച്ചു. ഈ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിൻ്റെ സഭ രക്തച്ചൊരിച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും തീവ്രമായ വേദനയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഈ രംഗങ്ങൾ കാണുവാനുള്ള കരുത്ത് ശിഷ്യന്മാർ അപ്പോൾ ആർജിച്ചിരുന്നില്ല. അവയെ അല്പം മാത്രം സ്പർശിച്ചുകൊണ്ട് ക്രിസ്തു സംസാരിച്ചു. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതെ ഇരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ലോകം അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വലിയ പീഡനം ക്രിസ്ത്യാനികളുടെ മേലുണ്ടാകും. ലക്ഷക്കണക്കിന് വിശ്വസ്ത സാക്ഷികൾ കൊല്ലപ്പെടും. തങ്ങൾ തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ ദൈവം നീതി കാട്ടുന്നില്ല എങ്കിൽ എല്ലാവരും നശിച്ചു പോകും. കർത്താവ് പറഞ്ഞു, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ കർത്താവ് സംസാരിച്ചു. തൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകി. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജെറുസലേമിൻ്റെ നാശത്തിൻ്റെ അടയാളങ്ങളിലൊന്നായി ക്രിസ്തു പറഞ്ഞു. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ജനത്തെ വഞ്ചിച്ചു, അനേകരെ മരുഭൂമിയിലേക്ക് നയിച്ചു. മന്ത്രവാദികളും ആഭിചാരകന്മാരും തങ്ങൾക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് അവകാശപ്പെട്ടു. ആളുകളെ വിജന പ്രദേശത്തേക്ക് നയിച്ചു. എന്നാൽ ഈ പ്രവചനം അന്ത്യകാലത്തേക്ക് കൂടിയാണ് നൽകിയത്. ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവെങ്കിൽ അതിൻ്റെ അടയാളമായി പ്രവചനം നൽകപ്പെട്ടു. ഈ കാലഘട്ടത്തിലും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ക്രിസ്ത്യാനികളെ വഞ്ചിപ്പാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അതാ അവൻ മരുഭൂമിയിൽ എന്ന വിളി നാം കേൾക്കുന്നില്ലേ? മരിച്ചവരുടെ ആത്മാക്കളുമായി സമ്പർക്കം പുലർത്തുവാൻ കഴിയുമെന്ന അവകാശവാദം മുഴക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന സമ്മേളനങ്ങളിൽ ഇതാ അറയ്ക്കുള്ളിൽ എന്ന പ്രസ്താവന കേൾക്കുന്നില്ലേ? പ്രേതാത്മവാദം ഉയർത്തുന്ന അവകാശവാദമാണത്. എന്നാൽ ക്രിസ്തു എന്താണ് പറയുന്നത്? അവൻ പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം ഇളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. രക്ഷകൻ തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നൽകുന്നു. ഏതടയാളമാണ് ആദ്യം സംഭവിക്കേണ്ടതെന്നും കർത്താവ് ഉറപ്പിച്ച് പറയുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. മഹാപീഡനകാലത്തിൻ്റെ അവസാനം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും എന്ന് ക്രിസ്തു പറഞ്ഞു. അടുത്ത് നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മത്തായി 24:32-33 വാക്യങ്ങൾ. തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ക്രിസ്തു നൽകിയിരുന്നു. അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് നാം അറിയേണ്ടതിന് ഇത് നൽകിയിരിക്കുന്നു. ഈ അടയാളങ്ങൾ കാണുന്നവരെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ പ്രവചനങ്ങളോ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. ക്രിസ്തു മേഘങ്ങളിൽ മഹിമയോടുകൂടെ വരും. ശോഭയേറിയ അസംഖ്യം ദൂതന്മാർ ക്രിസ്തുവിന് അകമ്പടിയായിട്ടുണ്ടാവും. ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിപ്പാനും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ തേജസ്കരിക്കുവാനും തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകളെ പാലിക്കുകയും ചെയ്ത തൻ്റെ കുഞ്ഞുങ്ങളെ ചേർപ്പാനുമായി കർത്താവ് വരും. കുടുംബ ശൃംഖലകൾ പുതുതായി കൂട്ടിയിണക്കപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന പ്രഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 15:22. അധികം താമസിക്കാതെ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ നമുക്ക് കാണാം. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുകളെല്ലാം തുടയ്ക്കും. തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ അവൻ നമ്മെ നിർത്തും. തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. എന്നാൽ തൻ്റെ വരവിൻ്റെ നാളും നാഴികയും കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. അത് താൻ മാത്രമായി വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് വെളിപ്പെടുത്തുവാൻ തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴും കാത്തിരിപ്പിൻ്റെ ഒരു മനോഭാവത്തിലിരിക്കാൻ കർത്താവ് എന്തിനു ഉപദേശിക്കണം? കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും അറിയാമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഭാവിയെ വരച്ചു കാട്ടുന്നതിൽ വളരെ ഔത്സുഖ്യം അവർ പ്രദർശിപ്പിക്കുന്നു. എന്നാൽ അത് അവരുടെ കർത്തവ്യമല്ല എന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ്റെ വരവ് എപ്പോഴാണുള്ളത്? ദൈവത്തിൻ്റെ നിഗൂഢ മർമ്മമാകുന്നു അത്. അന്ത്യകാലത്തെ ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. ക്രിസ്തു ഇവിടെ ഒരു താൽക്കാലിക സഹസ്രാബ്ദത്തെ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നിരുന്നില്ല. നിത്യതയിലേക്ക് എല്ലാവരും ഒരുങ്ങുന്നതിന് കർത്താവ് അന്ത്യകാലത്ത് ലോകത്തിൻ്റെ അവസ്ഥയെ പരാമർശിക്കുകയാണ് ചെയ്തത്. മനുഷ്യപുത്രൻ വരുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ നോഹയുടെ നാളിലേതുപോലെ ആയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. നോഹയുടെ നാളിൽ ലോകത്തിൻ്റെ അവസ്ഥ എപ്രകാരമായിരുന്നു? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. 6:5. പ്രളയത്തിന് മുമ്പുള്ള മനുഷ്യർ യഹോവയിൽ നിന്ന് അകന്നു. അവർ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അവരുടെ ഹൃദയ നിരൂപണങ്ങൾക്കനുസൃതമായി അവർ പ്രവർത്തിച്ചു. അവരുടെ ദുഷ്പ്രവൃത്തികൾ മൂലം ദൈവം ലോകത്തെ നശിപ്പിച്ചു. ലോകം ഇന്നും അതേ പാത പിന്തുടരുന്നു. സഹസ്രാബ്ദത്തിൻ്റെ പ്രാധാന്യതയെ അല്ല അത് കാണിക്കുന്നത്. ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ലോകം വഷളത്വത്താൽ നിറയുന്നു. വാതുകെട്ടൽ, കുതിരപ്പന്തയം, ചൂതാട്ടം, ധൂർത്ത്, അതമ വികാരങ്ങൾക്ക് അടിമപ്പെടുക തുടങ്ങിയ പാപങ്ങൾ ഇന്നും ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. യെരുശലേമിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ പ്രവചനം നിവൃത്തിയാകും. അന്നാളിൽ തികഞ്ഞു കവിയുന്ന അകൃത്യം ഈ തലമുറയിലും പ്രത്യക്ഷമാകും. സുവിശേഷ ദൂത് എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടും. ആകാശത്തിന് കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു വന്ന് സുവിശേഷത്തെക്കുറിച്ച് ജെറുസലേമിൻ്റെ പതനത്തിന് മുമ്പ് പരിശുദ്ധാത്മ പ്രേരിതനായി പൗലോസ് എഴുതിയിരിക്കുന്നു. കൊലോസ്യർ 1:23. അതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിന് മുമ്പായി സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് വെളിപ്പാട് 14:6-14 സുവിശേഷം അറിയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:31. ആ ദിവസം എപ്പോൾ സമാഗതമാകുമെന്ന് ക്രിസ്തു നമ്മോട് പറയുന്നു. മുഴുലോകവും മാനസാന്തരപ്പെടുമെന്ന് കർത്താവ് പറയുന്നില്ല. എന്നാൽ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ശീഘ്രപ്പെടുത്തുന്നതിന് നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ലോകത്ത് സുവിശേഷം നൽകേണ്ടത് നാം ആണ്. നാം കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നാൽ മാത്രം പോരാ, നാം അതിനെ വ്യക്തപ്പെടുത്തുകയും വേണം. 2 പത്രോസ് 3:12. കർത്താവ് ആജ്ഞാപിച്ചതുപോലെ കർത്താവിൻ്റെ സഭ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേല തീർത്തിരിക്കുന്നുവെങ്കിൽ ഈ മുഴുലോകത്തെയും അതിനകം മുന്നറിയിപ്പ് ലഭിക്കുകയും കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തോടും ശക്തിയോടും കൂടെ പ്രത്യക്ഷനാകുകയും ചെയ്യുമായിരുന്നു. തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നൽകിയ ശേഷം കർത്താവ് പറഞ്ഞു, അതുകൊണ്ടു തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ദൈവം എപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ കാലത്തെക്കുറിച്ചുള്ളതായ ദൂതിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ തങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവർ അവിശ്വാസികളുടെയും അനുസരണം കെട്ടവരുടെയും മേൽപ്പതിക്കുന്ന ന്യായവിധികളിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. നോയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹ ദൈവത്തെ അനുസരിച്ചു രക്ഷ പ്രാപിച്ചു. ലോത്തിനോട് ദൈവം കൽപ്പിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പോകുവിൻ, യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കും. സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണയ്ക്ക് ലോകത്ത് തന്നെത്താൻ വിട്ടുകൊടുത്തു. അങ്ങനെ ലോകത്ത് രക്ഷ പ്രാപിച്ചു. 7:1-19. അതുപോലെ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വരുവാൻ പോകുന്ന നാശത്തിൻ്റെ അടയാളങ്ങൾ കാത്തിരുന്ന് നഗരത്തിൽ നിന്ന് ഓടിപ്പോയവർ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്രിസ്തുവിനെക്കുറിച്ചും ലോകത്തിന് ഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചും നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ഈ മുന്നറിയിപ്പിനെ ശ്രദ്ധിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ വരവിൻ്റെ കൃത്യസമയം നമുക്കറിയുവാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മോട് കാത്തിരിക്കുവാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ലൂക്കോസ് 12:37. കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നവർ അലസരായി കാത്തിരുന്നവരല്ല. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാത്തിരിപ്പ് ദൈവത്തെ ഭയപ്പെടുവാനും പാപത്തിന്മേൽ ദൈവം അയക്കുന്ന ന്യായവിധികളെ ഭയപ്പെടുവാനും പ്രേരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെ അലക്ഷ്യമാക്കി കളയുന്ന വലിയ പാപത്തെക്കുറിച്ച് അത് നമ്മെ ജാഗ്രതയുള്ളവരാക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ സത്യത്തോടെ അനുസരണമുള്ളവരായി തങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നു. ജാഗ്രതയോടുകൂടിയ കാത്തിരിപ്പ് ശുഷ്കാന്തി നിറഞ്ഞ പ്രവർത്തനം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ വരവ് അടുക്കെ വാതിൽക്കൽ ആയിരിക്കണമെന്ന് അവർ അറിയുന്നതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാരുമായി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ അവർ തീഷ്ണതയുള്ളവരായിരിക്കുന്നു. ദൈവാഗ്രഹത്തിൽ തങ്ങളുടെ ആഹാര വീതം നൽകുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ഇവരാകുന്നു. ലൂക്കോസ് 12:42. ഇപ്പോൾ പ്രസക്തമായ സത്യം അവർ പരസ്യമായി പ്രസ്താവിക്കുകയാണ്. ഹാനോക്കും നോഹയും അബ്രഹാമും മോശയും തങ്ങളുടെ കാലത്തെ പ്രസക്തമായ സത്യം പ്രസ്താവിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ദാസന്മാർ തങ്ങളുടെ തലമുറയിൽ ആവശ്യമായ പ്രത്യേക ദൂത് നൽകുന്നു. വേറൊരു വിഭാഗത്തെയും യേശു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങി. ആ ദുഷ്ടദാസൻ ഹൃദയത്തിൽ പറഞ്ഞു, എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു. ക്രിസ്തു വരികയില്ല എന്ന് അവൻ പറയുന്നില്ല. കർത്താവിൻ രണ്ടാം വരവിൻ്റെ ആശയത്തെ അവൻ പരിഹസിച്ച് തള്ളുന്നില്ല. എന്നാൽ അവൻ്റെ ഹൃദയത്തിലും പ്രവർത്തനത്തിലും വാക്കിലും കൂടെ പ്രസ്താവിക്കുന്നത് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്നാണ്. കർത്താവ് വേഗം വരുന്നുവെന്ന് വിശ്വാസം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് പുറന്തള്ളുവാൻ അവൻ പ്രേരിപ്പിക്കുന്നു. അവൻ്റെ പ്രേരണാശക്തി മറ്റുള്ളവരെ തന്നിഷ്ടത്തിലേക്കും അലക്ഷ്യമായ ഒരുക്കമില്ലായ്മയിലേക്കും നയിക്കുന്നു. ലൗകികതയിലേക്കും അലസതയിലേക്കും അവർ തങ്ങളെ ഉറപ്പിക്കുന്നു. ജഡാഭിലാഷങ്ങളെയും വിളയചിന്തകളും അവരുടെ മനസ്സുകളെ കവർന്നെടുക്കുന്നു. ദുഷ്ടദാസൻ കുടിയാന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. സുഖലോലുപതയെ തേടി അവർ ലോകവുമായി ബന്ധപ്പെടുന്നു. തങ്ങളുടെ യജമാനോട് വിശ്വസ്തത പാലിക്കുന്നവരായ കൂട്ടുവേലക്കാരായ അവനെ അടിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ ലോകവുമായി ഇടകലരുന്നു. ഓരോ തരത്തിലുമുള്ളവർ പാപവഴികളിൽ ഒന്നായിത്തീരുന്നു. ഭയാനകമായ ഒരു കൂടിച്ചേരലാണ് അത്. ലോകത്തോടുകൂടി അവനും വലയിൽ വീഴുന്നു. ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കുകൽപ്പിക്കും. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്കും നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. വെളിപ്പാട് 3:3. വ്യാജ ഉപദേഷ്ടാക്കന്മാർക്ക് ക്രിസ്തുവിൻ്റെ വരവ് നിലച്ചിരിക്കാത്ത നാഴികയിലായിരിക്കും. അവർ സമാധാനമെന്നും നിർഭയമെന്നു പറയുന്നു. ജെറുസലേമിൻ്റെ പതനത്തിന് മുമ്പുണ്ടായിരുന്ന പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പോലെ സഭ ലൗകികമായ ഐശ്വര്യവും മഹത്വവും പ്രാപിക്കുവാൻ അവർ കാംക്ഷിക്കുന്നു. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് കാലത്തിൻ്റെ അടയാളങ്ങളെ അവർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു? അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. 1 തെസ്സലോനിക്കർ 5:3. ഭൂമുഖത്ത് പാർക്കുന്ന ഏവരുടെ മേലും ഈ ലോകത്തിൻ്റെ തങ്ങളുടെ സർവമാക്കിയിരിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ ദിവസം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ആ ദിവസം പതുങ്ങി നടക്കുന്ന ഒരു കള്ളനെ പോലെ അവർക്ക് അനുഭവമാകും. അമിതാഹ്ലാദത്തിൽ ജഡീയ ഉല്ലാസങ്ങളിൽ മുഴുകിക്കഴിയുന്ന ലോകം ഇന്ന് ആത്മീയമായ നിദ്രയിലാണ്. ജഡീയ ഭദ്രതയിൽ ആശ്രയിച്ച് ലോകം നിദ്രയിലാണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനെ ലൗകിക മനുഷ്യർ പ്രതീക്ഷിക്കുന്നതേയില്ല. മുന്നറിയിപ്പുകളെ അവർ പരിഹസിച്ചു തള്ളുകയാണ്. സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് അവർ നിർഭയമായി സംസാരിക്കുന്നു. ഇന്നത്തെ പോലെ നാളെയും ക്ഷേമത്തിൽ തന്നെ എന്നവർ പറയുന്നു. 2 പത്രോസ് 3:4, യെശയ്യാവ് 56:12, ലോകസ്നേഹത്തിൽ മനുഷ്യർ കൂടുതൽ മുഴുകും. ക്രിസ്തു പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരും. വെളിപ്പാട് 16:15, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ലോകം ചോദിക്കുമ്പോൾ അടയാളങ്ങളെ നിറവേറ്റുകയാണ്. സമാധാനമെന്നും നിർഭയമെന്നും അവൻ പറയുമ്പോൾ പെട്ടെന്നുള്ള നാശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിഹാസിയും സത്യത്തെ നിഷേധിക്കുന്നവനും സ്വന്തം ഇഷ്ടത്തിൽ ആശ്രയിക്കുമ്പോൾ, മനുഷ്യൻ ന്യായരഹിതമായി ധനസമ്പാദനത്തിൽ മുഴുകുമ്പോൾ, മനുഷ്യർ വേദപുസ്തകത്തെ നിഷേധിച്ച് ലോകത്തിൻ്റെ ജ്ഞാനം നേടുവാൻ ബദ്ധശ്രദ്ധരായിരിക്കുമ്പോൾ ക്രിസ്തു കള്ളനെപ്പോലെ വരുന്നു. ലോകത്തിലുള്ളതെല്ലാം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ വരുവാൻ പോകുന്ന വിപത്തിൻ്റെ സൂചന നൽകുന്നു. ഭാവിയിൽ നടക്കേണ്ട സംഭവങ്ങളുടെ നിഴല് ഇപ്പോഴേ പതിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു.
ദൈവത്തിൻ്റെ ആത്മാവിനെ ലോകത്തു നിന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. കരയിലും കടലിലും ആപത്തുകൾ വർദ്ധിക്കുന്നു. കൊടുങ്കാറ്റും ഭൂകമ്പങ്ങളും അഗ്നിബാധകളും ജലപ്രളയവും കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയെ ആർക്ക് വായിപ്പാൻ കഴിയും? എവിടെയാണ് സുരക്ഷിതത്വം? മാനുഷികമോ ഭൗതികമോ ആയ യാതൊന്നിലും ഒരു സുരക്ഷിതത്വമില്ല. മനുഷ്യർ തങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള കൊടുക്കീഴിൽ അണിനിരക്കുകയാണ്. തങ്ങളുടെ നേതാക്കന്മാരെ ജനം താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയും നിരീക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. എന്നാൽ അനേകരും ഒന്നാമത്തെ വിശ്വാസത്യാഗിയുടെ കൊടുക്കീഴിൽ അണിനിരക്കുന്നു. തങ്ങൾക്ക് ഉപേക്ഷിക്കുവാൻ ഒരു നരകവും നേടുവാൻ ഒരു സ്വർഗവും ഉണ്ടെന്ന് വളരെ കുറച്ചുപേർ മാത്രമേ സർവാത്മാ വിശ്വസിക്കുകയുള്ളൂ. ദുർഘടാ സമയം ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ഇപ്പോഴും ആകാശത്തിൽ അതിൻ്റെ നിശ്ചിത ദൗത്യം നിർവഹിച്ചുകൊണ്ട് പ്രശോഭിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. മനുഷ്യൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നടുകയും പണിയുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കച്ചവടക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഉന്നത സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടി മത്സരിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ആഹ്ലാദം അന്വേഷിക്കുന്നവർ വിനോദശാലകളിലും കുതിരപ്പന്തയ സ്ഥലത്തും ചൂതാട്ടങ്ങൾ നടക്കുന്നിടത്തും തിങ്ങിക്കൂടുന്നു. എങ്ങും വികാരാവേശം അത്യുച്ച നിലയിലെത്തുമ്പോൾ കൃപയുടെ കാലം വേഗത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെ വിധിയും എന്നേക്കുമായി തീരുമാനമെടുക്കപ്പെടുകയാണ്. തൻ്റെ സമയം കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് സാത്താൻ അറിയാം. കൃപാകാലം അവസാനിക്കുകയും കൃപയുടെ വാതിൽ എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതുവരെ മനുഷ്യരെ വഞ്ചിക്കുന്നതിനും വ്യാമോഹിപ്പിക്കുന്നതിനും ലൗകിക കാര്യങ്ങളിലേക്ക് ചായ്ക്കുന്നതിനും സാത്താൻ എല്ലാ ശക്തികളും എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒലിവുമലയിൽ വെച്ച് യേശു നൽകിയ മുന്നറിയിപ്പ് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ കാതുകൾ മുഴങ്ങുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർവും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ.